السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനമായ ഈ മസ്ജിദിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇബാദത്തായ സല നമസ്കാരം നിർവഹിച്ച് അവിടെത്തന്നെ ഇരുന്നു കൊണ്ട് അവൻ്റെ ദീനിൽ വിജ്ഞാനം ലഭിക്കാനുള്ള ഒരിരുത്തത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ഇഖ്ലാസ് നിയത്ത് നല്ലതാണെങ്കിൽ വളരെ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ ദീനിൽ എന്തെങ്കിലും മനസ്സിലാക്കണം, അതനുസരിച്ച് എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ തിരുത്തണം എന്നുള്ള നിയത്തുമായി നാം ഇരിക്കുക. അതോടൊപ്പം സഹോദരങ്ങളെ, നാം ഇശാ വരെ നാം ഈ മസ്ജിദിൽ അടുത്ത ഇശാ നമസ്കരിക്കാൻ വേണ്ടി ആ ഇശാവിനെ കാത്തിരുന്നുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിന് വായിക്കാൻ പോകുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, നമുക്ക് ആ നമസ്കാരത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നതിലുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. അഥവാ ഒരാൾ ഒരു നമസ്കാരം കഴിഞ്ഞു അടുത്ത നമസ്കാരത്തിന് വേണ്ടി അവിടെ തുടർന്ന് കാത്തിരിക്കുകയാണെങ്കിൽ, അത്രയും നേരം അവൻ വുദു പോകാതെ ആ മസ്ജിദിൽ ഇരിക്കുകയാണെങ്കിൽ നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. പക്ഷെ നിയത്തുണ്ടാകേണ്ടതുണ്ട്. ആ മസ്ജിദിൽ ഇരിക്കുന്നത് മറ്റെന്തെങ്കിലും ആവശ്യം, മറ്റാരെങ്കിലും വരാൻ നമ്മൾ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആവശ്യം, അങ്ങനെ ഒരുപാട് നിയത്തുകൾ ഇങ്ങനെ മാറി മറിയും. പക്ഷെ നമ്മൾ നിയത്ത് കേന്ദ്രീകരിക്കുക. നിയത്ത് എനിക്ക് ഇശാവും കൂടി നിസ്കരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പിരിയുന്നുള്ളൂ. അതോടൊപ്പം അള്ളാഹുവിന്റെ മസ്ജിദിൽ ഒരു ഇഅ്തികാ, പണ്ഡിതന്മാരുടെ ശരിയായ അഭിപ്രായ പ്രകാരം ഇഅ്തികാ അത് റമദാൻ അല്ലാത്ത കാലത്തും വളരെ കുറഞ്ഞ സമയത്തും ജായിസാണ്. അതുപോലെ തന്നെ ഈ ദീനിന്റെ സദസ്സിലുള്ള പ്രത്യേകത, ഇതെല്ലാം നിയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏതൊരു ഇബാദത്തും അതിനൊരുപാട് പ്രതിഫലം ലഭിക്കാനുള്ള കാരണമാകും. സഹോദരങ്ങളെ, നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സലാത്തുൽ ജമാഅത്ത് നമസ്കാരം, നമ്മളിപ്പോൾ നമസ്കരിച്ച നമസ്കാരത്തിന്റെ അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അറിയിക്കാൻ ഞാനും നിങ്ങളുമെല്ലാം തന്നെ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടുന്ന ആളുകളാണ്. നമ്മുടെ ദുനിയാവിന് വേണ്ടി, അതുപോലെയുള്ള നമ്മുടെ ഒരുപാട് യാത്രകൾക്കും മറ്റുമൊക്കെയായി നമ്മളിങ്ങനെ ഈ ദുനിയാവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനാൽ തന്നെ നമ്മുടെ ഈമാൻ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. ഈമാൻ കൂടാനുള്ള കാരണങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അഹ്ലു സുന്നയുടെ വിശ്വാസത്തിൽ പെട്ട ഒരു കാര്യമാണ്. ഈമാൻ ഒരേ അവസ്ഥയിൽ നിൽക്കുക എന്നുള്ളത് അത് ഒരിക്കലും തന്നെ സംഭവിക്കുന്ന കാര്യമല്ല. മറിച്ച് അൽ ഈമാനു യസീദു ബിതാഅത്തിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനനുസരിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വയൻഖുസു ബിതാഅത്തി ശൈത്താൻ, ശൈത്താനിനെ അനുസരിക്കുന്ന ആളുകൾ അഥവാ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എപ്പോഴും ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ദുനിയാവിലൂടെ നടക്കുന്ന ആളുകൾ ഒരുപാട് തിന്മകൾ അവർ അറിഞ്ഞും അറിയാതെയുമെല്ലാം അവർക്ക് ആ തിന്മയിൽ നിന്നുള്ള ഓഹരി ലഭിക്കുന്നുണ്ട്. അത് അവരുടെ ഹൃദയങ്ങളെ, നമ്മുടെ ഹൃദയങ്ങൾക്ക് അത് വലിയ കേടുപാടുകൾ വരുത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം മജ്ലിസുകൾ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന മജ്ലിസുകൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. അതില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം അത് മലീമസപ്പെട്ടു പോകും. നമുക്കറിയാം, ആരുടെയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ മരണ വാർത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഈമാനിൽ വർധനവ് ഉണ്ടാവാറുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമുക്ക് പ്രിയപ്പെട്ട, നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, പണ്ഡിതന്മാർ ഒക്കെ നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഈമാനിൽ വലിയ വർധനവ് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച്, ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച്, മാസങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ഹൃദയം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ ഇത്തരം മജ്ലിസുകൾ അതിനുപകാരമുണ്ടാകാൻ നമ്മൾ അതിപ്പോഴും സംഘടിപ്പിക്കുക. അത്തരം മജ്ലിസുകളും അതുപോലെ ദീനി വിജ്ഞാനം നേടുക എന്നുള്ളത് നാം തുടർന്നു കൊണ്ടേയിരിക്കുക എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ഈ നമസ്കാരത്തെ കുറിച്ച് ധാരാളമായി പറഞ്ഞത് കാണാൻ സാധിക്കും. നമസ്കാരത്തെക്കുറിച്ച്, അതിന്റെ ഫളിനെ കുറിച്ച്, അതുകൊണ്ടുണ്ടാകുന്ന നേടിയെടുക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് എല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് അധികം വിശദീകരിക്കാതെ തന്നെ ധാരാളമായി അറിയുന്നതാണ്. ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ അമൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമസ്കാരമാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഒരാൾ മുസ്ലിമായതിനു ശേഷം, മുസ്ലിമായി ജനിച്ചതിന് ശേഷം അവൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് നമസ്കാരമാണ്. ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠതയേറിയ അമൽ ഏതാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നിസ്കരിക്കുക എന്നല്ല അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, അസ്സലാത്തു ലിവഖ്തിഹ, അതിന്റെ സമയത്ത് നിങ്ങൾ നിർവഹിക്കണം എന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിസ്കാരം എന്നുള്ളത് മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല. നിസ്കാരത്തിന്റെ അനുസരിച്ചാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും നാളെ വിലയിരുത്തപ്പെടുക. അഥവാ ഒരാളുടെ നമസ്കാരം ആണ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് എടുക്കുന്നത്. അഥവാ വിചാരണ ഉണ്ടാകുന്നത് ആർക്കാണ്? മുഅ്മിനീങ്ങളായ ആളുകൾ. അവർ അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്നീടുള്ള ചോദ്യങ്ങൾ ഓരോന്നും അവൻ നേരിടേണ്ടി വരും. അവൻ എങ്ങനെയാണ് അവന്റെ ഇബാദത്തുകൾ അള്ളാഹുവിന് അനുസരിച്ച് ജീവിച്ചത്, അതിനനുസരിച്ചിട്ടാണ് അവന്റെ സ്വർഗമാണോ നരകമാണോ എന്ന് അവന് തീരുമാനിക്കപ്പെടുകയുള്ളൂ. മുസ്ലിമീങ്ങളായ ആളുകളും നരകത്തിൽ പ്രവേശിക്കും അവരുടെ അമലുകൾ കുറവാണെങ്കിൽ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. എന്താണ് അവന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് നമസ്കാരത്തെ കുറിച്ച് ചോദിക്കും. അതെങ്ങാനും അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ അമലുകളും നന്നായിട്ടുണ്ടാകും. എല്ലാ അമലുകളും അത് മുഖേന അവന് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ആ നമസ്കാരത്തിൽ ആർക്കെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ മുഴുവൻ അമലുകളും അതോടുകൂടി തീർന്നു എന്നുള്ളത് തന്നെ മതി നിസ്കാരത്തെക്കുറിച്ച് എത്രമാത്രം നാം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട്. പല തവണ നമ്മൾ നിസ്കരിക്കുന്നവരാണ്. ഏറ്റവും കുറഞ്ഞത് 5 നേരം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അതോടൊപ്പം സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നമസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. മറ്റിബാദത്തിലല്ല, പല ഇബാദത്തുകളും നമ്മൾ ശരിയായി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈ ഇബാദത്തിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധയില്ലാത്തത് ഈ ഇബാദത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പഠനം എപ്പോഴും നാം നടത്തേണ്ടതുണ്ട്. എങ്ങനെ നിസ്കാരത്തിൽ ഖുശു ലഭിക്കും, എങ്ങനെയാണ് ഖുശു അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർമ്മിച്ച് പഠിക്കുക എന്നെല്ലാമുള്ള പഠനം അതെപ്പോഴും നാം നടത്തേണ്ടതുണ്ട്. അതിന് സഹായകമാകുന്ന കാര്യങ്ങൾ എപ്പോഴും വായിച്ചും പഠിച്ചും ഒക്കെ നാം ഇരിക്കേണ്ടതുണ്ട്. നാം ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിസ്കാരത്തിന്റെ ഫളിനെ കുറിച്ചല്ല, മറിച്ച് ഈ നിസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ നിസ്കരിച്ചോളൂ, നിങ്ങൾ ദിവസത്തിൽ ഏതെങ്കിലും നേരത്ത് നിസ്കരിച്ചോളൂ എന്ന് മൊത്തത്തിൽ പറയുകയല്ല ഉണ്ടായിരുന്നു, മറിച്ച് കൃത്യമായി എപ്പോൾ നിർവഹിക്കണം, എങ്ങനെ നിർവഹിക്കണം, എവിടെ പോയി നിർവഹിക്കണം, ആരുടെ കൂടെ നിർവഹിക്കണം, ആണെവിടെ പോയി നിർവഹിക്കണം, സ്ത്രീകൾ എവിടെ പോയി നിർവഹിക്കണം എന്നെല്ലാം കൃത്യമായി അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅഖീമു സ്സലാത്ത വആതു സ്സകാ വഅർകഉ മഅ റാകീഇൻ. വഅഖീമു സ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വആതു സ്സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കണം. വർക്കഉ മഅ റാകീഇൻ, റുകൂ ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ റുകൂ ചെയ്യണം. ആദ്യം നിസ്കരിക്കാൻ പറഞ്ഞു, അഖീമു സ്സലാ നിസ്കരിക്കാൻ പറഞ്ഞു, സകാത്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നീട് എന്തിനാണ് വീണ്ടും വർക്കഉ മഅ റാകീഇൻ, റുകൂ ചെയ്യുന്ന ആളുകളുടെ കൂടെ, നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ നിസ്കരിക്കണമെന്ന് പറഞ്ഞത്? ഈ ആയത്തിന് തെളിവെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കരിക്കുക എന്ന് മാത്രമല്ല അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, മറിച്ച് മഅറാഖീൻ, നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണം, അഥവാ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഈ ആയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഖുർആനിലോ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിലോ എവിടെയെല്ലാം കൽപ്പനകളുണ്ടോ അതെല്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാജിബാണെന്ന്, പിന്നീട് അത് വാജിബല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റു തെളിവുകൾ വേണം. അല്ല എങ്കിൽ അഫൽ, അത് വാജിബാണ്. അള്ളാന്റെ കൽപ്പന ഒരു വിഷയത്തിൽ ഉണ്ടായാൽ അത് വാജിബാണ്. വാജിബാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വാജിബായ ഒരു കാര്യം അത് ഒഴിവാക്കി പോയാൽ അത് വലിയ കുറ്റമാണ്. നമ്മൾ ഹറാമ് ചെയ്യുന്നത് കുറ്റമാണെന്ന് എല്ലാവരും കാണാറുണ്ട്. പലിശ ഹറാമാണ്, കള്ള് ഹറാമാണ്, ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ്. അള്ളാഹു വാജിബാക്കിയ കാര്യം ഒരാൾ ഒഴിവാക്കിയാൽ അത് വലിയ ഹറാമാണ്, പലർക്കും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് കൽപ്പനകൾ ആളുകൾ ലാഘവത്തോടുകൂടി കാണുന്നത് കൊണ്ടാണ്. അത് വലിയ പ്രശ്നമില്ല എന്നാണ് ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. വെറും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ മതി എന്ന് മാത്രമാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ, അള്ളാഹു കൽപ്പിച്ചാൽ അത് നിർബന്ധമായി ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ്. അത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ താല്പര്യം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിസ്കാരം അത് ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് നമുക്ക് ഇവിടെ അറിയിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ ഒരുപാട് തിരക്കുകളും ദുനിയാവ് സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന മനുഷ്യന്മാർ പിന്നീട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നമസ്കാരത്തിൽ നിന്നും പിന്തിച്ചു കൊണ്ടേയിരിക്കും. നമസ്കാരത്തിൽ ആദ്യമാദ്യം അവർ പിന്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒന്നാമത്തെ സഫെന്നായിരിക്കും. ഒന്നാമത്തെ സഫിൽ എത്തുന്നില്ല. പിന്നീട് അവൻ പിന്തിക്കുന്നത് ആ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞായിരിക്കും അവൻ എത്തുന്നുണ്ടാവുക. പിന്നീട് അവൻ പതിയെ പതിയെ പിന്തിക്കുന്നത് നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും അവൻ എത്തുന്നുണ്ടാവുക. പിന്നീട് അവൻ ഉണ്ടാകുക ആ നമസ്കാരത്തിൽ മസ്ജിദിൽ തന്നെ വരാത്ത അവസ്ഥ ഉണ്ടാകും. പിന്നീട് അവസാനമായി ഒരു മനുഷ്യനിൽ നിന്നും എടുത്തു കളയപ്പെടുന്നത്, അവന്റെ ദീനിൽ നിന്നും അവൻ കാഫിറായി പോകുന്നത്, അവൻ നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകും. സഹോദരങ്ങൾ, അതൊന്നും ഒരിക്കലും വിദൂരമായ കാര്യമല്ല, മറിച്ച് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. നമ്മെ പോലെ സലഫികളായിരുന്ന, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും ഹദീസും ഒക്കെ അനുസരിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് നമസ്കാരം ഒഴിവാക്കി ദീനിൽ നിന്ന് പുറത്തുപോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ പറയുന്ന കാര്യമല്ല, മറിച്ച് ആളുകൾക്ക് സംഭവിക്കും. തിന്മകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന അവസരത്തിൽ, ദീനിന്റെ വിഷയങ്ങൾ സംസാരിക്കാതെ, ദീനി കാര്യങ്ങൾ പഠിക്കാതെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നാം ഇത് കൃത്യമായി ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഇത് ജമാഅത്തായി നമസ്കരിക്കൽ പുരുഷന്മാർക്ക് വാജിബാണെന്നുള്ളതിന് പണ്ഡിതന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നാം മനസ്സിലാക്കിയത്. രണ്ടാമതായി പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന തെളിവ് സലാത്തുൽ ഖൗഫ്, ഭയമുള്ള സമയം അഥവാ യുദ്ധമുള്ള സമയത്ത് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാനുള്ള കൽപ്പനയുണ്ട്. അതാണ് ഏറ്റവും വലിയ തെളിവായി കൊണ്ടുവരുന്നത്. കാരണം ശത്രുക്കൾ മുന്നിട്ട് നിന്നും യുദ്ധം കൊണ്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആയുധവുമായി ശത്രുക്കൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാണ്. അവിടെ പോലും ഇതൊരു ഫർളു കിഫായയാണ്, ഒരു വിഭാഗം മാത്രം ജമാഅത്ത് നിസ്കരിച്ചാൽ മതി, മറ്റുള്ളവർ ശത്രുക്കളെ നേരിട്ട് കൊള്ളട്ടെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് സലാത്തുൽ ഖൗഫിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ആയത്ത് സൂറത്തുൽ നിസായിലുണ്ട്, എന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ഒരു പക്ഷെ നേർക്കു നേരെയുള്ള വായനയിൽ അതിന്റെ സിഫത്ത് എങ്ങനെയാണ് രൂപം എന്ന് മനസ്സിലാകുകയില്ല. കാരണം ആയത്തിൽ കൃത്യമായ രൂപം കൃത്യമായി കൊടുത്തിട്ടില്ല. പണ്ഡിതന്മാർ മറ്റു ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ രൂപങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇദാ കുന്ത ഫീഹിം ഫഅഖംത ലഹുംസ്സലാ ഫൽതകു തായിഫത്തു മിൻകും മിൻഹും മഅക വലിയഖുദു അസ്ലിഹതഹും ഫഇദാ സജദു ഫൽയകൂനു മിൻ വറായിക്കും വൽതഅതി തായിഫത്തു ഉഖ്റാ ലം യുസല്ലു ഫൽയുസല്ലു മഅക. നീ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ, അഥവാ ഈ യുദ്ധത്തിന്റെ സമയത്ത് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നിൽക്കട്ടെ, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കട്ടെ. അങ്ങനെ അവർ സുജൂദ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും നിസ്കരിച്ചിട്ടില്ലാത്ത മറ്റു വിഭാഗം നിസ്കരിക്കുകയും ചെയ്യട്ടെ. ഇതിന് ഒരുപാട് രൂപങ്ങളുണ്ട്, അത് നമ്മൾ ഫിഖ്ഹിയായിട്ട് വേറെ പഠിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് സലാത്തുൽ ഖൗഫ് എന്നുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ, സഹോദരങ്ങളെ, ഖിബ്ലക്ക് നേരെ തന്നെയാണ് ശത്രുക്കൾ ഉണ്ട് എങ്കിൽ, ഇമാം മഅ്മൂമും എല്ലാവരും ഒരേ ദിക്കിൽ തന്നെ നിന്നുകൊണ്ട് ഖിബ്ലക്ക് നേരെ നിന്നുകൊണ്ട് അവർ നിസ്കരിക്കും. ഇമാം രണ്ട് റക്കായത്താണ് സലാത്തുൽ ഖൗഫ് ഉള്ളൂ. നാല് റക്കായത്തുള്ള നമസ്കാരം രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ മതിയാകും. ഇമാം രണ്ട് റക്കായത്ത് നിസ്കരിക്കും. ബാക്കിലുള്ള ആളുകൾ അവർ രണ്ട് റക്കായത്തിൽ ഒരു റക്കായത്തിൽ ഇമാം സുജൂദിൽ പോകുമ്പോൾ ഒരു സഫിലുള്ള പകുതി സൈന്യം ആ സമയത്ത് സുജൂദിൽ പോകുകയില്ല. പകുതി ആളുകളെ സുജൂദിൽ പോവുകയുള്ളൂ. പിന്നീട് അവർ എണ്ണേറ്റ് കഴിഞ്ഞാൽ അങ്ങനെയാണ്, രണ്ടാമത്തെ റക്കായത്തിലേക്ക് ഇമാമും പകുതി ആളുകളും എഴുന്നേറ്റതിന് ശേഷമാണ് ബാക്കി പകുതി അവർ തിരിച്ചെഴുന്നേൽക്കുന്നത്. അഥവാ ഒരുമിച്ച് അവർ സുജൂദിൽ പോവുകയില്ല ശത്രുക്കളെ നേരിടേണ്ട കാരണത്താൽ. അതുപോലെ ഒരുപാട് സൂറ ഇതിന് ഒരുപാട് രൂപങ്ങൾ ഇതിനുണ്ട്. നമ്മൾ വേറെ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഇത്രയും ഗൗരവമായ ഇത്രയും വളരെയധികം പ്രശ്നത്തിലുള്ള യുദ്ധത്തിന്റെ സമയത്ത് പോലും ഒരു വിഭാഗം ജമാഅത്ത് നിസ്കരിച്ചാൽ മതി, അതൊരു ഫർളു കിഫായയാണ്, നാട്ടിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ മതി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഓരോരുത്തരും ജമാഅത്തായിട്ട് അതിൽ പങ്കെടുക്കണം. ഇമാമും മഅ്മൂമും ഒരാൾക്കും അവിടെ ഒഴിവില്ല. വല്ല രോഗിയോ അല്ലെങ്കിൽ മഴയോ മറ്റുമാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഒഴിവുള്ളത്. അല്ല എങ്കിൽ എല്ലാവരും പൂർണ്ണമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അത് നിർബന്ധമാണ്. ഇത്രയും യുദ്ധത്തിന്റെ സമയത്തിൽ അത് നിർബന്ധമാണെങ്കിൽ മറ്റു സമയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ നിഅമത്തിൽ അതെങ്ങനെയാണ് നിർബന്ധമാവാതിരിക്കുക എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാടുകളിൽ എപ്പോഴും അമ്ന് അത് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസിദ്ധമായ ഒരു ഹദീസാണ് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളതിന് തെളിവായി പറഞ്ഞിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അസ്കലു സ്സലവാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമായിട്ടുള്ള നമസ്കാരം സലാത്തുൽ ഇശാഇ വ സലാത്തുൽ ഫജ്ർ, സലാത്തുൽ ഇശയും സലാത്തുൽ ഫജ്റുമാണ്. ഇശാ നിസ്കാരവും സുബഹ് നിസ്കാരം, മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ അവർക്കുണ്ടാവും. കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പൊതുവെ ആളുകൾ കാണാത്ത ഇരുട്ടുള്ള സമയമാണ്, ഒരുപാട് ആളുകളെ കാണിക്കാൻ സാധിക്കുകയില്ല. കാരണം മുനാഫിക്കുകൾ മസ്ജിദിൽ വരുന്നത് തന്നെ ആളുകളെ കാണിക്കാനാണ്. ഞാനും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരാളാണെന്ന് കാണിക്കാനാണ്. ആളുകൾ കാണാത്ത രണ്ട് നിസ്കാരത്തിന് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ വേറൊരു കാരണം പറഞ്ഞിട്ടുള്ളത്, മനുഷ്യൻ ഒരുപാട് റാഹത്തെടുക്കുന്ന സമയമാണ്, ജോലിയെടുത്തുകൊണ്ട് റാഹത്തിൽ കിടന്നുറങ്ങാം, അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നീട് സുഖമായി കിടന്നുറങ്ങാം. ഈ രണ്ട് സമയങ്ങളിൽ അവരെന്ത് ചെയ്യുകയില്ല, നിസ്കാരത്തിൽ പങ്കെടുക്കുകയില്ല. ഇത് പറഞ്ഞു പോകുമ്പോൾ ശരിക്കും നമ്മൾ ആരെങ്കിലും കുറിച്ചിട്ടല്ല ചിന്തിക്കേണ്ടത്, നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ഫജ്ർ നമസ്കാരം എത്ര തവണ ഒഴിവായി പോയിട്ടുണ്ട്, നമുക്കെങ്ങനെയാണ്, നമ്മുടെ അവസ്ഥയാണ് ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് ചിന്തിച്ച് അവർ വന്നിട്ടില്ല, അവർ മുനാഫിഖായിരിക്കും എന്ന് പറയാനല്ല ഈ ഹദീസ്, മറിച്ച് നമ്മളിലേക്ക് ചിന്തിച്ചു നോക്കുക, എത്ര എത്ര ഫജ്ർ നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ യഅലമൂന മാ ഫീഹിമ ലഅതൗഹുമ വലൗ ഹബ്വ, ഈ രണ്ട് നമസ്കാരത്തിലും എന്താണുള്ളത് അഥവാ അതിന്റെ ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നെങ്കിൽ, ലഅതൗഹുമ വലൗ ഹബ്വ, മുട്ടിലെഴുന്ന് കുട്ടികൾ മുട്ടിലെഴുന്ന് എഴുന്ന് നടക്കുന്നത് പോലെ മുട്ടിലെഴുന്നെങ്കിലും അവർ നമസ്കാരത്തിന് വരുമായിരുന്നു, അഥവാ അത്ര പ്രയാസത്തിൽ അവർക്ക് വീട്ടിൽ നിൽക്കേണ്ടി വന്നാലും ഇതിന്റെ ശ്രേഷ്ഠത ഓർത്ത് അവർ എങ്ങനെയെങ്കിലും എത്തി വരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്കുകളാണ് ഈ ഹദീസ്, നമസ്കാരം വാജിബാണ്, ജമാഅത്ത് നിസ്കരിക്കൽ വാജിബാണ് എന്ന് പറയാനുള്ള തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാം, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നമസ്കാരത്തിന് വേണ്ടി കൽപ്പിച്ച് ഒരാളെ ഏർപ്പാടാക്കുക, സുമ ആമുറ റജുലൻ ഫൽ യുസല്ലി ബിന്നാസ്, എന്നിട്ട് ഞാൻ ഒരാളെ ഇമാമത്ത് നിർത്തി അവർ ജനങ്ങളോട് നമസ്കരിക്കാൻ വേണ്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ثم انطلقوا في رجال معهم حزم من حطب الى قوم لا يشهدون الصلاه فاهرق عليهم بيوتهم بالنار. പിന്നീട് ഞാൻ കുറച്ച് ആളുകളുമായി പുറപ്പെടാം, കയ്യിൽ കുറച്ച് വിറക് കരുതി കുറച്ച് ആളുകളുമായി പുറപ്പെടാം. എന്നിട്ട് ആരൊക്കെയാണോ മസ്ജിദിലേക്ക് വരാത്തത് അത്തരക്കാരായ ആളുകളിൽ ആ വിറക് പോയിട്ടുകൊണ്ട് അവരെ കത്തിച്ച് കളയണം എന്ന് ഞാൻ ചിന്തിച്ചുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റു രിവായത്തിൽ കാണാം, കാരണം വീടുകളിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട്, അവർക്ക് നിസ്കാരം നിർബന്ധമില്ല, അല്ല അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം റഹ്മത്തുള്ള ആളാണ്, പക്ഷേ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യം വന്നപ്പോൾ അത് ഇത്രയും ഗൗരവമായി പറഞ്ഞു. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് പറഞ്ഞു, ഫർള് ജമാഅത്ത് നമസ്കാരം മസ്ജിദിൽ വെച്ച് നിസ്കരിക്കൽ അതൊരു സുന്നത്ത് മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കത്തിക്കുമെന്ന് പറയുമായിരുന്നില്ല. കാരണം ഒരു സുന്നത്ത് ഒഴിവാക്കിയാൽ അവനെ ശിക്ഷിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിനില്ല. ഒരു സുന്നത്തായ ഒരു കാര്യം ഒരാൾ ഒഴിവാക്കി എന്നതുകൊണ്ട് ഒരിക്കലും തന്നെ അവനൊരു ശിക്ഷ ഏർപ്പാടാക്കുക, ഒരാൾ ഫജറിന് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല അവനൊരു ശിക്ഷ ഏർപ്പാടാക്കുക എന്നുള്ളത് ദീനില്ല. എത്ര വലിയ ശ്രേഷ്ഠതയുള്ള അമലാണെങ്കിലും ഒരാൾ തറാവിഹ് നിസ്കരിച്ചില്ല, രാത്രി നിസ്കരിച്ചില്ല, വിത്ര നിസ്കരിച്ചില്ല, ദുഹ നിസ്കരിച്ചില്ല, അതിനൊന്നും അവന് ശിക്ഷയില്ല. ആ നഷ്ടപ്പെടുന്നത് വലിയ പ്രതിഫലങ്ങളാണെങ്കിലും അതിനൊന്നും അവന് ശിക്ഷയില്ല. മറിച്ച് ജമാഅത്തായ നിസ്കാരം അത് അവൻ ഒഴിവാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്താണ്, അവൻ വിറക് കൊണ്ട് കൊണ്ടുപോയി കത്തിച്ചു കളയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ്. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് പറഞ്ഞു, ഇതിൽ പരം ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണെന്ന് തെളിയിച്ചു തെളിയിക്കാൻ മനസ്സിലാകാൻ എന്ത് തെളിവാണ് ആവശ്യമുള്ളത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് കത്തിച്ചു കളയുമെന്നാണ്, ആ വീടുകളിൽ കത്തിച്ചു കളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് അത് വരിക എന്നുള്ളത് നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു സേവനമോ അല്ലെങ്കിൽ നമ്മളൊരു വലിയ നല്ല ആളായത് കൊണ്ട് മാത്രം ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് ചില ആളുകൾ ധരിച്ചിരിക്കുന്നത്. അല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിർബന്ധമായ കൽപ്പനയാണ്. നീ വന്നിട്ടില്ല എങ്കിൽ അതൊരു ശിക്ഷയായി, അതൊരു കുറ്റമായി അള്ളാഹുവിന്റെ മലക്കുകൾ അത് എഴുതും. ഇവൻ ഇന്ന നിസ്കാരത്തിന് പോയിട്ടില്ല, ഇന്ന നിസ്കാരത്തിന് പോയിട്ടില്ല, അവന് യാതൊരു ഉദുറും ഉണ്ടായിരുന്നില്ല എന്ന് കാരണത്താൽ അവൻ പോയിട്ടില്ല എങ്കിൽ അത് ഒരു വലിയ പാപമായിട്ട് തന്നെ എഴുതുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാടുകളിൽ എത്ര എത്ര മസ്ജിദുകളുണ്ട്, ഒരുപാട് മസ്ജിദുകളുണ്ട്. ആ മസ്ജിദുകളിലെല്ലാം നിറയുന്നത് നാം കാണുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങൾ, ജുമാ ദിവസങ്ങളിൽ മാത്രമാണ്. ടൗണുകളിലുള്ള മസ്ജിദാണെങ്കിൽ നമുക്ക് അത് സങ്കല്പിക്കാം, അത് ജോലിക്കാരായ ആളുകൾ കൊണ്ട് നിറയുകയാണ്. പക്ഷേ സാധാരണ നാടുകളിലുള്ള, ഗ്രാമങ്ങളിലുള്ള, ഉൾനാടുകളിലുള്ള മസ്ജിദുകൾ പോലും ജുമാ നിറയുന്ന അതിന്റെ പകുതിയുടെ ഒരു പത്തിലൊന്ന് പോലും ഒരു ഫജ്ർ നമസ്കാരത്തിന് ആളുകളില്ല, ഇശ നമസ്കാരത്തിന് ആളുകളില്ല, ദുഹർ നമസ്കാരത്തിന് ആളുകളില്ല. സഹോദരങ്ങളെ, ഇത്രയും വലിയ ഹറാമായ ഒരു കാര്യമാണ് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും പിന്തിനിന്ന് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് വലിയ ഹറാമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുന്ന മൂന്നാമത്തെ തെളിവ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അന്ധനായ ഒരാൾ വന്നു. ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം വരികയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു ലൈസ ലി ഖായിദുൻ യഖൂദുനീ ഇലൽ മസ്ജിദ്, എന്നെ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരുമില്ല, ഞാൻ അന്ധനാണ്. നമുക്കറിയാം എന്നെ മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ ആരുമില്ല. ഫസഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുറഖിസ ലഹു ഫയുസല്ലി ഫീ ബൈതിഹി. അങ്ങനെ അദ്ദേഹം എന്തിനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു റുഖ്സ കിട്ടാൻ, ഒരു ഇളവ് കിട്ടാൻ, അങ്ങനെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാനുള്ള ഒരു ഇളവ് കിട്ടാൻ ഈ അന്ധനായ സഹാബി ചോദിക്കുകയുണ്ടായി. ഫറഹസ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവും നൽകി, ആ ഇളവ് കൊടുത്തു. ഫലമ്മാ വല്ല ദആഹു, അദ്ദേഹം അവിടെ നിന്ന് പിരിയാൻ തിരിഞ്ഞപ്പോൾ, അദ്ദേഹം അവിടെ പിന്തിരിഞ്ഞു പോകാൻ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹൽ തസ്മഉ നിദാ, നിസ്കാരത്തിനുള്ള വിളി അഥവാ ബാങ്ക് നീ കേൾക്കാറുണ്ടോ എന്ന് ആ സഹാബിയോട് ചോദിച്ചു. ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഖാല ഫഅജിബ്, അതെ, അങ്ങനെങ്കിൽ നീ അതിന് ഉത്തരം നൽകണം, അഥവാ നീ മസ്ജിദിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടായി പറഞ്ഞു. മറ്റു റിവായത്തുകളിൽ കാണാൻ സാധിക്കും ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, എന്റെ വീട് കുറച്ച് ദൂരെയാണ്, എന്റെ വീട് കുറച്ച് ദൂരെയാണ്, മസ്ജിദിന്റെ തൊട്ട് അയൽവാസിയൊന്നുമല്ല ഞാൻ, കുറച്ച് ദൂരെയാണ് എന്റെ വീട്. അതുപോലെ തന്നെ വരുന്ന വഴിയിൽ ഒരുപാട് വിഷജന്തുക്കളുണ്ട്, ഒരുപാട് വിഷജന്തുക്കളുള്ള ഒരു സ്ഥലമാണ്, ഇരുട്ടുമുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഹൽ തസ്മഉ നിദാ ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി ഉള്ള ബാങ്ക് നീ കേൾക്കുന്നുണ്ടോ, ബാങ്ക് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും അത് ഉത്തരം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ബാങ്ക് കേൾക്കുന്ന ഒരാൾക്ക് അവൻ എന്ത് തന്നെ ഇത്തരത്തിലുള്ള ഉദുറുണ്ടെങ്കിൽ പോലും, ഇങ്ങനെ കണ്ണു കാണുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുർ കൊടുത്തിട്ടില്ല എങ്കിൽ സാധാരണക്കാരായ, അതിന് അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നൽകിയ, ശരീരത്തിൽ ആരോഗ്യവും എല്ലാം നൽകിയ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് ചിന്തിച്ചു നോക്കുക. അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ്. എത്ര വലിയ ക്ഷീണിതനായെങ്കിലും സഹോദരങ്ങളെ, ഹൃദയത്തിന് ഈമാനുണ്ടെങ്കിൽ അതവന് മസ്ജിദിലേക്ക് എത്തിക്കും. നമുക്ക് കാണാവുന്നതാണ്, അറബ് നാടുകളിൽ വയസ്സായ വൃദ്ധരായ ആളുകൾ നമുക്ക് ഹറമിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവർ വീൽ ചെയർ എങ്ങനെയാണോ സാധിക്കുക അവർ അങ്ങനെ വരും. പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്, വയസ്സായ എത്ര എത്ര ആളുകളാണ് സലഫുകളിൽ പെട്ടത്, അവർക്ക് തീരെ സാധിക്കുകയില്ല, തീരെ വയ്യ. അങ്ങനെയുള്ള അവസ്ഥകളിൽ പോലും അവർ മസ്ജിദിലേക്ക് എത്തും. അവരോട് ചിലർ പറയും, നിങ്ങൾക്ക് ഉദുറുണ്ടല്ലോ, നിങ്ങൾ അത്രയും വലിയ രോഗിയാണല്ലോ എങ്കിൽ പോലും അവർ പറയും, ഞാൻ ബാങ്ക് കേൾക്കുന്നുണ്ട്, ഞാൻ വരും. അഥവാ അത്രയും ഹൃദയത്തിന് ഈമാനുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഏത് അമലും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹൃദയത്തിൽ നിന്ന് ഈമാൻ കുറയുന്ന അവസ്ഥയിൽ നമുക്ക് എത്ര ചെറിയ അമലുകൾ പോലും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ഈമാൻ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മരണം. മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. നാം നേരത്തെ പറഞ്ഞു, കുറച്ചു മുമ്പ് മരണം, നമുക്ക് പ്രിയപ്പെട്ട ആളുകളൊക്കെ മരിച്ചപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ചിന്തകൾ എന്നും വേണ്ടതാണ്. ആളുകൾ മരിക്കുമ്പോൾ മാത്രമല്ല, മറിച്ച് ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദിഇ, നീ നിസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവസാനമായി വിട പറഞ്ഞു പോകുന്ന ഒരാളെപ്പോലെ നിസ്കരിക്കണം. അഥവാ ഇതെന്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ ചിന്തയേയില്ല. നമുക്ക് ഒരുപാട് പ്ലാനുകൾ നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവും. നമുക്ക് ജീവിതത്തിന് മസ്ലഹത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം നീട്ടിവെച്ച് പറയാൻ പറ്റുകയില്ല എന്നല്ല, മറിച്ച് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഓർമ്മ വേണം, ഒരു ചിന്ത വേണം. ഇതൊരു പക്ഷെ എന്റെ അവസാനത്തിലായിരിക്കും, ആർക്കും പറയാൻ സാധിക്കുകയില്ല. നമ്മൾ എത്ര എത്ര ആളുകൾ മരണപ്പെട്ടത് നമുക്ക് കണ്ടു. ആരും ഞാനൊരു ഇപ്പോൾ മരണപ്പെട്ടെന്ന് ചിന്തിച്ചിട്ട് മരിച്ചതല്ല, മറിച്ച് മരണം എപ്പോഴും തേടിയെത്തും. ആ ചിന്ത എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ മരണചിന്ത ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇബാദത്തുകൾ നന്നാക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവുകയുള്ളു. നമ്മൾ അവസാനത്തെ നിസ്കാരമാണ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പൂർണ്ണമായി ശ്രദ്ധിക്കും. എല്ലാ ദിക്റുകളും ഒക്കെ നമ്മൾ കൃത്യമായി ചിന്തിച്ചുകൊണ്ട് പറയും. എല്ലാ കാര്യം കൂടുതൽ അമല് ചെയ്യാൻ ശ്രദ്ധിക്കും. നാളെ നീ രാവിലെ മരിക്കും എന്ന് പറഞ്ഞാൽ ആരാണ് അന്ന് രാത്രി നിസ്കരിക്കാതിരിക്കുക? സഹോദരങ്ങൾ, നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. നാളെ ജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഹദീസ് നമുക്കറിയാം. അവരുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഖുൽ ഫിദ്ദുനിയാക അന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഈ ദുനിയാവിൽ ഒരു ഗരീബിനെ, അപരിചിതനെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ദുനിയാവിനെ കണ്ടാൽ മതി. ദുനിയാവിൽ അത്രയേ നീ കാണേണ്ടതുള്ളൂ. ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കി ദുനിയാവിൽ എന്നും ജീവിക്കാനുള്ളതല്ല. ഇതെന്തിനാണ് പറയുന്നത്? ഒരിക്കലും തന്നെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഒരു കച്ചവടത്തിന് പോകണ്ടാന്നോ, അല്ലെങ്കിൽ ഒരു ദുനിയാവിൽ ഒന്നും ചെയ്യേണ്ടാന്നോ ഒന്നല്ല. മറിച്ച് ദുനിയാവിൽ ഏതേതു കാര്യങ്ങളും നിന്റെ ദീനുമായി കൂട്ടിമുട്ടുന്ന അവസ്ഥയിൽ നീ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിടെ നശിക്കാനുള്ളതാണ്, ദീൻ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അങ്ങനെ ദുനിയാവിൽ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കാനും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന അവസരങ്ങൾ ദീൻ ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഹദീസുകൾ മനസ്സിലാക്കേണ്ടത്. അഥവാ നമ്മുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ ദുനിയാവ് നമ്മൾ സമ്പാദിക്കുന്നതും ദുനിയാവിൽ ജീവിക്കുന്നതും അത് മുഴുവൻ ആഖിറത്തിന് വേണ്ടിയാക്കുക. നമ്മുടെ സമ്പാദനം, ധനസമ്പാദനം അത് ആഖിറത്തിന് വേണ്ടിയാണ്. അല്ലാതെ ദുനിയാവിൽ വലിയ കോട്ട കെട്ടി ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനല്ല. ഈ ചിന്ത എപ്പോഴും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. ഈ നിസ്കാരം, അതുപോലെ ഏത് അമലും, ഞാൻ നാളെ മരിച്ചു പോകുമെന്ന് ചിന്തയുള്ള ആരാണ് സദഖ ചെയ്യാതിരിക്കുക? എങ്ങനെയാണ് സദഖ ഒരുപാട് പണം കൂട്ടി വെച്ചുകൊണ്ട് എങ്ങനെയാണ് സദഖ ചെയ്യാതിരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വലിയ മാതൃകയാണ്. അവിടുത്തേക്ക് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ആളുകൾക്ക് കൊടുക്കും, ഒന്നും അവിടെ ബാക്കി വെക്കുകയില്ല. സഹാബികൾ പലരും, അവരുടെ സഹാബികളായ പലരും അവർ മരിക്കുന്ന സമയത്ത് അവരുടെ അടുക്കലുണ്ടായിരുന്ന 10 ദിർഹം പോലും അവരേറെ പ്രയാസപ്പെടുത്തിയും ഇതെന്റെ കയ്യിൽ ബാക്കിയായി പോയല്ലോ എന്നേറെ പ്രയാസപ്പെടുത്തിയിരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, എപ്പോഴും മരണചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ നമസ്കാരങ്ങളെല്ലാം നന്നാക്കാൻ, എല്ലാ ഇബാദത്തുകളും നന്നാക്കാനുള്ള വലിയൊരു കാര്യമെന്ന് സാന്ദർഭികമായി പറഞ്ഞതാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസറുണ്ട്, പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരം അത് നിർബന്ധമാക്കി എന്നുള്ളത് തെളിവായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു അസറാണിത്. അദ്ദേഹം പറയുന്നു, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, ആരെങ്കിലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുസ്ലിമായി കണ്ടുമുട്ടണമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ, ഫല്യുഹാഫിൽ അലാ ഹൗലൈ സ്വലവാത്തി ഹൈസ് യുനാദി ബിഹിന്ന, ഈ 5 നമസ്കാരങ്ങൾ അത് എവിടുന്നാണോ വിളിക്കുന്നത് അഥവാ മസ്ജിദിൽ തന്നെ പോയി അവൻ നിർവഹിച്ചു കൊള്ളട്ടെ. ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം സുനനൽ ഹുദാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നബിക്ക്, നിങ്ങളുടെ നബിമാർക്ക്, നിങ്ങളുടെ നബിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സുനനൽ ഹുദ, സന്മാർഗത്തിന്റെ ചര്യ അത് നിയമമാക്കിയിട്ടുണ്ട്. മിൻ സുനനിൽ ഹുദ, തീർച്ചയായും ഈ 5 നേരത്തുള്ള നമസ്കാരം എന്നുള്ളത് ആ സുനനിൽ ഹുദയിൽപ്പെട്ടതാണ്, സന്മാർഗ ചര്യയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. വലവ് അന്നക്കും സല്ലയിറ്റും ഫി ബുയൂത്തിക്കും, ഒരുപക്ഷെ ഇത് കേൾക്കും നമ്മൾ വിചാരിക്കും ഇന്നത്തെ ആരോ കണ്ട് സഹാബി പറഞ്ഞതാണെന്ന് വിചാരിക്കും. അദ്ദേഹം പറയാണ്, വലവ് അന്നക്കും സല്ലൈറ്റും ഫി ബുയൂത്തിക്കും, നിങ്ങൾ എങ്ങാനും ഈ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, കമാ യുസല്ലി ഹാദൽ മുതഹല്ലിഫു ഫി ബൈതിഹി, ഇപ്പോൾ ചില ആളുകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ, തറക്തും സുന്നത്തെ നബീക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. വലവ് തറക്തും സുന്നത്തെ നബീക്കും ലദലൽതും, നിങ്ങൾ എങ്ങാനും സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചത് തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും കാര്യം ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ പഴച്ചു പോകാൻ മാത്രമുള്ള ഒരു കാരണമാണ് ജമാഅത്ത് നമസ്കാരത്തിൽ വരാതിരിക്കുക എന്നുള്ളത്. ശേഷം അദ്ദേഹം ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത കൂടി പറഞ്ഞുകൊടുക്കുകയുണ്ടായി. വമാ മിൻ റജുലിൻ യതതഹറു ഫയുഹ്സിനു ത്തുഹൂർ, ഏതെങ്കിലും ഒരു വ്യക്തി ആ വീട്ടിൽ നിന്നും വുളു എടുത്തുകൊണ്ട് പൂർണ്ണമായ ശുദ്ധിയിൽ അവനെ ശുദ്ധിയാക്കി, സുമ യഅമിദു ഇലാ മസ്ജിദിൻ മിൻ ഹാദിഹിൽ മസാജിദ്, പിന്നീട് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് അവൻ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ അങ്ങനെ അതിനുവേണ്ടി പുറപ്പെട്ടാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹ ഹസന, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വെക്കുന്ന ഓരോ കാൽപാദത്തിനും ഒരു ഹസനത്ത്, ഒരു നന്മ അവന് കൊടുക്കും. വയറഫഉ ബിഹാ ദറജ വയഹത്തു അൻഹു ബിഹാ സയ്യഅ, അവന്റെ ഒരു തിന്മ മായ്ച്ചു കൊടുക്കുകയും അവനൊരു നന്മ അള്ളാഹു നൽകുകയും അവന്റെ ദറജ വർദ്ധിപ്പിക്കുകയും ചെയ്യും, വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരമാവധി നിസ്കാരത്തിന് നടന്നുകൊണ്ട് പോവുക എന്നുള്ളത്. ഒരുപക്ഷെ ചില ആളുകൾക്ക് മാത്രം അവരുടെ മസ്ജിദ് ഒരുപാട് ദൂരെയായി, അവൻ വാഹനം ഉപയോഗിക്കേണ്ടി വന്നേക്കാം. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പരമാവധി നടന്നു പോകുക എന്നുള്ളത് വലിയ സുന്നത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ആർക്കാണോ കൂടുതൽ ദൂരമുള്ളത് അവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക. കാരണം നിസ്കാരം എന്ന് പറയുന്നത് കേവലം ആ നിസ്കാരം നിർവഹിക്കുക എന്നതിൽ മാത്രമല്ല, അതിന്റെ ഇടയിൽ ഒരുപാട് കൂലി കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നിസ്കാരത്തിന് വേണ്ടി നടക്കുക എന്നുള്ളത്. ആ നടത്തത്തിൽ നമ്മൾ എണ്ണി നോക്കിയാൽ നമ്മൾ 1000 ആണോ 2000 ആണോ എത്രയാണോ നമ്മൾ നടന്നിട്ടുള്ളത്, എത്ര സ്റ്റെപ്പുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അത്രയും നേരത്ത് അത്രയും കൂലികൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എത്ര എത്ര പാപങ്ങൾ നമുക്ക് അത് മുഖേന മാറ്റാൻ സാധിക്കും. പിന്നീട് നമ്മൾ മസ്ജിദിലെത്തി ആ അള്ളാഹുവിന്റെ ഇഖാമത്ത് കൊടുക്കുന്നതിനു വേണ്ടി അത്രയും നേരം നമ്മൾ ശ്രമിച്ചിരുന്നാൽ, അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ, കാത്തുകൊണ്ടിരുന്നാൽ അത്രയും നേരം നമ്മൾ നിസ്കരിച്ചതിനുള്ള കൂലിയാണ്. നമ്മൾ ഇഖാമത്തിന്റെ സമയത്തല്ല നേരത്തെ എത്തി, 10 മിനിറ്റ് 15 മുമ്പ് നേരത്തെ എത്തിയാൽ 15 മിനിറ്റ് നിസ്കരിക്കുന്നതിന് കൂലി നമുക്ക് ലഭിക്കും. പിന്നീട് ജമാഅത്തിൽ കയറി ആ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ അതിനും കൂലിയാണ്. ഇമാമിന്റെയും മഅ്മൂമിന്റെയും കൂടെ ആമീൻ എന്ന് ഒരുമിച്ച് പറഞ്ഞാൽ, മലായിക്കത്തുകളുടെ ആമീനുമായി ഒരുമിച്ച് വന്നാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യമാണ് നിസ്കാരത്തിൽ നടന്നുകൊണ്ട് പോവുക എന്നുള്ളത്. ഒരിക്കൽ ബനു സലമ ഗോത്രം, അതിൽപ്പെട്ട ആളുകൾ, അവർ മസ്ജിദിന്റെ അടുക്കലേക്ക് അവർ താമസം മാറ്റാൻ, അവിടെ സ്ഥലം കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് താമസം മാറ്റാനുള്ളൊരു തീരുമാനമുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് കിട്ടി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ വരുന്ന ഈ ദൂരത്തു നിന്ന് വരുന്ന ഈ നടത്തം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ അസറുകൾ അവിടെ ശേഷിപ്പിക്കും. അഥവാ നിങ്ങൾ ഈ നടന്നതിനുള്ള അസറുകൾ, അതിനുള്ള നിങ്ങളുടെ കാലടിപ്പാടുകൾ, അതിനുള്ള കൂലി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കും. അങ്ങനെ അവർ അവിടെ തന്നെ തുടരുകയാണ് ഉണ്ടായത്. ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾക്ക് കാണാൻ സാധിക്കും, നടന്നുകൊണ്ടാണ് അവർ മസ്ജിദിലേക്ക് വന്നിട്ടുള്ളത്, എത്ര ദൂരത്തായിരുന്നാൽ. കാരണം അതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിച്ചിരുന്നത് നല്ല ഹൈറുകൾ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും വാഹനങ്ങൾ എടുത്തുകൊണ്ട്, നമ്മുടെ ടൂ വീലറൊക്കെ എടുത്തുകൊണ്ട് മസ്ജിദിൽ വരിക എന്നുള്ളത് വളരെ അത്യാവശ്യത്തിനാണ്. മസ്ലഹത്ത് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മൾ വൈകി ഒരുങ്ങിയ ഒരു സമയത്ത് ഇമാമ് ജമാഅത്ത് തുടങ്ങാൻ ഇപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള സമയത്ത് പിന്നെ നമ്മൾ നടന്നുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അല്ല എങ്കിൽ നേരത്തെ ഒരുങ്ങിക്കൊണ്ട് നടന്നു തന്നെ മസ്ജിദിലേക്ക് വരിക എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നീട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലഖദ് റഅയ്തുന വമാ യതഹല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് കാലത്ത് സഹാബികളുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും നിസ്കാരത്തിൽ നിന്നും പിന്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട മുനാഫിക്കൾ മാത്രമാണ്. എല്ലാ മുനാഫിക്കുകളും എന്നല്ല പറഞ്ഞു, അറിയപ്പെട്ട മുനാഫിക്കുകളാണ് അന്ന് നിസ്കാരത്തിൽ ജമാഅത്തിന് വരാതിരിക്കുക എന്നാണ് സഹാബികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് മുനാഫിക്കുകൾ മസ്ജിദിൽ വരും, മസ്ജിദിൽ വന്ന് അങ്ങനെ നിസ്കരിക്കാറില്ല. എന്നാൽ അറിയപ്പെട്ട മുനാഫിക്കാണെന്ന് അറിയപ്പെട്ട ആളുകൾ മാത്രമേ അങ്ങനെ വരാതിരുന്നിട്ടുള്ളൂ. വലഖദ് കാന റജുലു യുതാ ബിഹി യുഹാദാ ബൈന റജുലൈനി ഹത്താ യുഖാമ ഫിസ്സഫി വഫീ ലഫ്ദിൻ ഹത്താ യുഖാമ ഫിസ്സഫ്. അദ്ദേഹം നിസ്കാരത്തിന് വരുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്. ചില ആളുകൾ ഉണ്ടാകും, അവർക്ക് വലിയ പ്രയാസമായിരിക്കും. എന്നാലും രണ്ട് ആളുകളുടെ തോളിലേറ്റിക്കൊണ്ട് അവരുടെ കാലുകൾ ഇങ്ങനെ നിലത്ത് ഒരഞ്ഞുകൊണ്ട് വരികയായിരിക്കും. അത്രയും പ്രയാസമുള്ള ആളുകൾ പോലും സഹാബകളിൽപ്പെട്ട ആളുകൾ പോലും അവർ അത്ര പ്രയാസമുള്ള ഘട്ടത്തിൽ പോലും അവരങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് നിസ്കാരം, ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. അല്ല, അത് വാജിബായ കാര്യമാണ് പുരുഷന്മാർക്ക് എന്നുള്ളത് നാം മനസ്സിലാക്കുക. സലഫുകളുടെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. സലഫുകളിൽപ്പെട്ട ഒരുപാട് ആളുകൾ, അവരെ കുറിച്ചുള്ള ചരിത്രം, സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുള്ള, അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മാ ഫാതനി സ്വലാത്തു ഫീ ജമാഅ മുൻസു 40 സന, കഴിഞ്ഞ 40 വർഷമായിട്ട് എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും താബിഈയായ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുള്ള. നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ അവസ്ഥ. ഇതൊക്കെ ഇങ്ങനെ അത്ഭുതം കൊള്ളാൻ മാത്രമല്ല, നമ്മൾ ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ 5 ജമാഅത്ത് കൂട്ടിയാൽ 35 നിസ്കാരം ഉണ്ടാവും. ആ 35 നിസ്കാരത്തിൽ എത്ര എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. വല്ല ഉഴുതുറും പറയാനുണ്ടോ? രോഗിയായിക്കൊണ്ട് വരാൻ പറ്റാത്തതാണോ, അല്ല എങ്കിൽ നമ്മൾ യാത്രയിലായിട്ട് അങ്ങനെ പറ്റാത്തതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, യാത്ര എന്ന് പറഞ്ഞാൽ യാത്രയിൽ മുത്തലക്കനായിട്ട് ഒന്നായിട്ട് നിരുപാധികമായിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് ഒഴിവില്ല. യാത്ര പോകുന്ന സമയത്ത് മാത്രമാണ് ജമാഅത്ത് നിസ്കാരത്തിന് ഒഴിവ്. അല്ലെങ്കിൽ ജമാഅത്തിന് വേണ്ടി നീ പങ്കെടുത്തു കഴിഞ്ഞാൽ നിന്റെ വാഹനം നഷ്ടപ്പെട്ടു പോകും. എങ്ങനെയെങ്കിലും ഭയക്കുന്ന സമയത്താണ് നിനക്ക് യാത്രയിൽ ജമാഅത്ത് നമസ്കാരം ഒഴിവ്. യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് പോയി നിന്നു, ഉദാ സങ്കല്പിക്കാം നീ എറണാകുളം പോയി, അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നുണ്ട്. ചില ആളുകളുടെ വിചാരം അവർ ബാങ്ക് കേട്ടാലും അത് മസ്ജിദിലേക്ക് പോകണ്ട എന്നാണ്, കാരണം ഞാൻ യാത്രക്കാരനാണ്. എന്നാൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ബാങ്ക് കേട്ടാൽ അതിന് മറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളില്ല എങ്കിൽ അവിടെ പോയി നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഹലറിലും സഫറിലുമെല്ലാം യാത്ര വാജിബാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വഖയ്ബ് ഇബ്നു ജറാഹ് അദ്ദേഹം പറയുകയാണ്, മൻ തഹാവന ബിതക്ബീറത്തിൽ ഊല ഫഗ്ഫിൽ യദൈക മിൻഹു. ആരെങ്കിലും തക്ബീറത്തുൽ ഊല, അഥവാ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം, അത് ആരെങ്കിലും അതിൽ അലസത കാണിക്കുന്നുണ്ടെങ്കിൽ അവനെ ഫഗ്ഫിൽ യദൈക മിൻഹു, അവനെ തൊട്ട് നിങ്ങൾ കൈകഴുകിക്കൊള്ളുക, നിങ്ങൾ കൈകഴുകിക്കൊള്ളുക, അവനെ വലിയ ഹൈറൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അതോ അദ്ദേഹം പറഞ്ഞ നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ ജമാഅത്ത് പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരാളെ കുറിച്ചോ അല്ല, തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ അത് വരുന്നില്ല, ഒരുപാട് വൈകിയാണ് വരുന്നത്. ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ സമാധാനിക്കുന്നുണ്ടാകും, നമ്മൾ നിസ്കാരത്തിന് എത്താറുണ്ട് എന്നുള്ളത് പോരാ. അതിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ എത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് ഹദീസുകൾ ഇനിയും സഹോദരങ്ങൾ വിശദീകരിക്കാനുണ്ട്. ചില പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പുരുഷന്മാർക്ക് മസ്ജിദിലല്ലാതെ നിസ്കാരമില്ല, നിസ്കാരം സഹീഹാവുകയില്ല എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവർ കൊണ്ടുവന്നിട്ടുള്ള തെളിവ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ നിദാ, ആരെങ്കിലും ബാങ്ക് കേട്ടു, ഫലം യുജിബ്, അവൻ അതിന് ഉത്തരം നൽകിയില്ല, അഥവാ ബാങ്കിന് ഉത്തരം നൽകുക എന്നാൽ മസ്ജിദിലേക്ക് വന്നിട്ടില്ല, ഫല സ്വലാത്ത ഇല്ല മിൻ ഉദ്ർ, അവൻ മറ്റു ഉദ്ർല്ലെങ്കിൽ അവൻ നിസ്കാരമില്ല എന്ന് അടിസ്ഥാനത്തിൽ, അഥവാ അവർക്ക് സഹീഹാകുകയില്ല എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ അതിന്റെ തെളിവുകളോട് യോജിച്ചത് അത് നിസ്കാരം ശരിയാകും എന്നുള്ളതാണെങ്കിലും സഹോദരങ്ങൾ ഇങ്ങനെയും പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ സ്ത്രീകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, സ്ത്രീകളായ ആളുകൾക്ക് അവർക്ക് അവരുടെ മസ്ജിദിൽ വരൽ അവർക്ക് സുന്നത്തായ കാര്യമല്ല, അനുവദനീയമായ കാര്യമാണ്, ജായിസായ കാര്യമാണ്. പക്ഷെ സുന്നത്തായിട്ടുള്ള മുസ്തഹബായിട്ടുള്ള വലിയ കാര്യമല്ല, മറിച്ച് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അവർ അവരുടെ വീടുകളിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സംശയമുണ്ടായേക്കാം, വീടുകളിൽ നിസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ കൂലിയൊക്കെ എനിക്ക് കിട്ടുമോ എന്ന് സംശയമുണ്ടായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും അവന്റെ ദീനിൽ നിയമമാക്കിയിട്ടുള്ളത് ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെയാണ്, അവർക്ക് കൂലി ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളതാണ്, സ്ത്രീകൾക്ക് നമസ്കാരം സുന്നത്തായിട്ടുള്ളത് എവിടെയാണ്? അവരുടെ വീടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ, നിങ്ങൾ സ്ത്രീകളെ മസ്ജിദിലേക്ക് പോകുന്നത് തടയാൻ പാടില്ല. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, എന്നാൽ അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് അവരുടെ വീടുകൾ തന്നെയാണ്. നമ്മുടെ നാടുകളിൽ ഈ ഹദീസിനെ രണ്ടായി രണ്ടാൾക്കാർ വിഭാഗിച്ചെടുത്തത് പോലെയാണ്. ചില ആളുകൾ പറയും മസ്ജിദിൽ പോക്കാണ് വലിയ മുസ്തഹബ് എന്ന് പറയുന്ന ആളുകളൊക്കെയാണ്. ചില ആൾ മുത്തലഖനായി ഈ ഇതിന്റെ ആദ്യ ഭാഗം പറയും, ലാ തംന വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, വീടാണ് അവർക്ക് ശ്രേഷ്ഠം എന്ന് മാത്രം പറയും. യഥാർത്ഥത്തിൽ ഇതിന്റെ മധ്യത്തിലാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട്. സ്ത്രീകൾക്ക് മസ്ജിദിലേക്ക് വരിക എന്നുള്ളത് അവർക്ക് ജായിസായ കാര്യമാണ്, എന്നാൽ അവരുടെ വീടുകളിലാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അത് മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ ഹറമിലോ ആയിരുന്നാൽ പോലും അവർക്ക് ഖൈറ് വീടുകളിലാണ്. കാരണം ഈ ഹദീസ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ നബവിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരിമാർ അവർ ഒരിക്കലും അതിന് വ്യസനിക്കേണ്ട ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ എന്തെങ്കിലും ഒരു കാര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ശറാക്കിയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള ഖൈറും അതിനുള്ള കൂലിയുമെല്ലാം അവർക്ക് ലഭിക്കുന്നതാണ്. അതിന് യാതൊരു സംശയവുമില്ല എന്ന് സ്ത്രീകൾക്ക് മനസ്സിലാക്കാം. എന്നാൽ സ്ത്രീകൾ വീടുകളിൽ നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് വേണമെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കാം, അവർക്ക് വേണമെങ്കിൽ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കാം, രണ്ടും അവർക്ക് അനുവദനീയമാണ്. എന്നാൽ സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ, സ്ത്രീകളാണ് ഇമാം നിൽക്കുന്നത് എങ്കിൽ സ്ത്രീകൾ ഇമാം നിൽക്കേണ്ടത് ആ സ്വഫിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് എന്നവർ മനസ്സിലാക്കണം. സ്ത്രീകൾ മുന്നോട്ട് കയറി നിന്ന് ജമാഅത്ത് നിസ്കരിക്കേണ്ടതില്ല, മറിച്ച് ആ സ്വഫിന്റെ മധ്യത്തിൽ തന്നെ, കൃത്യമായ നടുവിൽ തന്നെ സ്ത്രീകൾ നിൽക്കുകയും അങ്ങനെ അവർക്ക് ജമാഅത്ത് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കുകയും ചെയ്യാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം മാത്രമല്ല, മറിച്ച് നിർബന്ധമായ കാര്യം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആളുകൾ പൊതുവെ ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഉണ്ട് എന്ന് മാത്രം ധരിച്ചിരിക്കുന്നവരാണ് ജനങ്ങളിൽ അധികം ആളുകളും, അല്ല എങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ കുറവ് വരുത്തുന്നവരാണ് പലരും. നമ്മളെപ്പോഴും നമ്മുടെ ദുനിയാവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളിലേക്ക് നോക്കുക, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ദുനിയാവുമായി ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ മസ്ജിദുമായുള്ള ബന്ധം. നമ്മൾ പലപ്പോഴും പിശാജ് പല കെണികളിലും ഏർപ്പെടുത്തും. പിശാജ് നമുക്ക് ഏർപ്പെടുത്തുന്ന കെണികളിൽ പെട്ടതാണ്. ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ശുഗലുകൾ നമ്മൾ മുന്നിൽ കാണിച്ചു തരും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ചെയ്യാൻ ബാക്കിയുണ്ട്, ഇതും കൂടി ചെയ്ത് നിർത്താം, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്ഥലം കൂടി കവർ ചെയ്ത് ഈ സ്ഥലം കൂടി എത്തിയിട്ട് നമുക്ക് നിസ്കരിക്കാം, അങ്ങനെ ഒരുപാട് വസ്വാസുകൾ പിശാചിട്ട് തരും. അവസാനം നമ്മുടെ നമസ്കാരം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥ എത്തും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കുക. നിസ്കാരം അതിന്റെ പ്രാധാന്യമാണ്, അത് വാജിബായി നിർവഹിക്കേണ്ടതാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫളുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല വാജിബായി നിശ്ചയിച്ചു എന്നുള്ളതിലുപരി ആ വാജിബായി നിശ്ചയിച്ച അമലുകൾക്ക് അവൻ ഒരുപാട് പ്രതിഫലവും നൽകിയിട്ടുണ്ട്. ഈ ജമാഅത്ത് നിസ്കാരത്തിന് അള്ളാഹു ഒരുപാട് പ്രതിഫലവും നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുല കുല്ലമാ ഗദാ ഔ റാഹ. ആരെങ്കിലും രാവിലെയും വൈകുന്നേരം മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവനു വേണ്ടി തൽക്കാലം നുസുൽ ഒരുക്കുന്നതാണ് എന്ന് അവിടുന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഓരോ കാൽപ്പാടിനും നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയുകയും നന്മകൾ നമുക്ക് ലഭിക്കുകയും നമ്മുടെ ദർജകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക. സഹോദരങ്ങളെ, നമസ്കാരം നമ്മുടെ ദീനിലെ ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കുക. നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇതാണ് ഏറ്റവും നമ്മുടെ ഇബാദത്തുകൾ പൊതുവെ നന്നാക്കാനുള്ള ഏറ്റവും വലിയ നമ്മളെ സഹായിക്കുന്ന കാര്യം, അത് മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദിഇ. നീ നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവസാനമായി നിസ്കരിക്കുന്ന ഒരുത്തനാണ്, അവസാനമായി ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്നുള്ള ധാരണയിൽ എന്നുള്ള ചിന്തയിൽ നിന്ന് നിൽക്കുക. ഇത് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല, പക്ഷെ നമ്മുടെ നമസ്കാരം നന്നാക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ്. നാം എത്ര തന്നെ നിസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അതിന്റെ ഇൽമു പഠിച്ചു കഴിഞ്ഞാലും ഖുശൂഓടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മരണചിന്ത എപ്പോഴും മുന്നിൽ കൊണ്ടുവരിക. എന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഒരു പക്ഷെ ഇതിനുശേഷം എനിക്കൊരു നിസ്കാരം ഉണ്ടാകുകയില്ല എന്നെല്ലാമുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമുക്ക് ഏതൊരു അമലുകളും കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചെറിയ അതിന്റെ തെളിവുകളും അതിന്റെ ഫളായിലുകളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും പല ആളുകൾക്കുമുള്ള സംശയം, ഒരുപാട് കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്താണ് എന്നറിയാത്ത ആളുകൾ, നിസ്കാരത്തിന്റെ റുക്കുനുകൾ എന്താണ് എന്നറിയാത്ത ആളുകൾ, അതുപോലെ തന്നെ അതിന്റെ സുന്നത്ത് എന്താണ്, അതിന്റെ വാജിബുകൾ എന്താണ്. സഹോദരങ്ങളെ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കൃത്യമായി ഓർക്കുക, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമു നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്, നിർബന്ധമാണ്. ഏതെല്ലാം അമലുകളാണോ അവൻ നിർബന്ധമായിട്ടുള്ളത്, അതിന്റെ ഇൽമു നേടുക എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ കുറവ് വരുത്തി നാം പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ കുറ്റക്കാരനാകും. ഉദാഹരണം നമസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, നമസ്കാരത്തിന്റെ റുക്കിന് ഏതാണെന്ന് അറിയില്ല, ആ റുക്കിന് നഷ്ടപ്പെട്ടു. പിന്നീട് ആ റുക്കിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം അവൻ ആ റുക്കിന് മറന്നുപോയി, നിസ്കാരം സലാം വെട്ടിപ്പോയി. സഹോദരങ്ങളെ, അങ്ങനെ അവൻ ആ റുക്കിന് നഷ്ടപ്പെട്ട് നിസ്കാരം സലാം വെട്ടിപ്പോയാൽ അവർക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു, അല്ല നിസ്കാരം ബാത്തിലാണ്. അതിന് ഏതൊക്കെയാണ് റുക്കിനുകളെന്ന് അറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെ നിസ്ലാമിന്റെ ഹദീസിൽ കാണാം ചില ആളുകളെ കുറിച്ച് അവന്റെ നമസ്കാരം, അവൻ കൃത്യമായ നമസ്കാരത്തിൽ റുക്കുവിലും സുജൂദിലും അടങ്ങി ഒതുങ്ങി നിൽക്കാത്തത് കണ്ടപ്പോൾ, തുമുഅ്നീനത്തില്ലാതെ നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവൻ ഈ അവസ്ഥയിൽ മരിക്കുകയാണെങ്കിൽ ഇവൻ എന്റെ മില്ലത്തിൽ മരിക്കുകയില്ല, അവൻ കാഫിറായി മരിച്ചു പോകും. നിസ്കരിക്കാത്ത അവന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോകും. അതുകൊണ്ട് അതിന്റെ റുക്കുനുകളും അതിന്റെ വാജിബുകളും എല്ലാം കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മുടെ നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കണം. അതിന് നാം പഠിക്കുക തന്നെ വേണം. ഏതൊക്കെ അമലുകളാണ് നമുക്ക് വാജിബായിട്ടുള്ളത്, ആ അമലുകളുടെ പഠനം നിർബന്ധമായി ചെയ്യണം എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അതനുസരിച്ച് അമല് ചെയ്യുന്ന മുത്തഖീങ്ങളിൽ, സാലിഹീങ്ങളിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലാ നബിയിനാ വസല്ലം.